Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ രീതിയിലെ ആരാധനക്രമം അനുസരിച്ച് തപസ്സുകാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:1-13 വാക്യങ്ങൾ.
യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്.
മൂന്ന് സ്നേഹിതന്മാർ ദൈവത്തെ തേടിയിറങ്ങി. അവർ മെല്ലെ ഒരു മല കയറി അവിടെ ധ്യാനത്തിൽ മുഴുകി ജീവിച്ചു. ഒടുവിൽ 3 പേർക്കും ദൈവീക വെളിപാടുണ്ടായി. ഒന്നാമൻ തനിക്ക് ലഭിച്ച വെളിപാടിനെ കേന്ദ്രീകരിച്ച് പിന്നെയും ആ മലയിൽ തന്നെ തപസ്സിൽ മുഴുകി ജീവിച്ചു. രണ്ടാമത്തെ മനുഷ്യനാകട്ടെ തൊട്ടടുത്ത വനത്തിലേക്ക് പോയി, എന്നിട്ട് അവിടെ തപസ്സാരംഭിച്ചു. ഇനി മൂന്നാമത്തെ മനുഷ്യനാവട്ടെ മലയിറങ്ങി താഴ്വാരത്തെ വനത്തിലെത്തി. പിന്നെയും കാടും മേടും കടന്ന് അയാൾ ഗ്രാമാന്തരങ്ങളിലേക്ക് പോയി. തനിക്ക് ലഭിച്ച ദൈവിക വെളിപാട് ആ മനുഷ്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി പങ്കുവച്ചു. നാളിതുവരെ വഴക്കിലും വക്കാണത്തിലും ജീവിച്ചിരുന്ന അവിടുത്തെ മനുഷ്യർ അയാളെ തങ്ങളുടെ ഗുരുവായി സ്വീകരിച്ചു. പിന്നെ നാളേറെ ചെല്ലും മുൻപ് ഗ്രാമങ്ങളിലെല്ലാം സന്തോഷവും സമാധാനവും ഐശ്വര്യവും വിളയാടാൻ തുടങ്ങി. കാലം അങ്ങനെ പിന്നെയും കടന്നുപോയി. ദൈവത്തെ തേടിയിറങ്ങിയവർ 3 സ്നേഹിതന്മാരും മരണമടഞ്ഞു. വനത്തിലും മലയിലും തപസ്സിൽ മുഴുകി ജീവിതം അവസാനിപ്പിച്ചവർ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ആരുമറിഞ്ഞില്ല. എന്നാൽ ജനമധ്യത്തിൽ നന്മ ചെയ്ത് കടന്നുപോയവൻ കാലമേറെ പിന്നിട്ടിട്ടും ജനഹൃദയങ്ങളിൽ മരണമില്ലാത്തവനായി ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ദൈവനാമത്തിൽ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ അയാൾക്ക് സാധിച്ചു എന്നതാണ് ജീവിത വിജയം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ കേവലം മനുഷ്യനായിരുന്നില്ല, അയാളൊരു പ്രവാചകനായിരുന്നു. ലോകത്ത് നന്മ ചെയ്യാൻ ദൈവം നിയോഗിച്ച ദൈവീക പുരുഷനായിരുന്ന അയാൾ. അയാൾ അവരുടെ രക്ഷകനായിരുന്നു. തപസ്സിലെ 2-ാം വാരത്തിൽ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണമാണ് നാം ധ്യാനിക്കുന്നത്. ക്രിസ്തുവിനും അവിടുത്തെ 3 പ്രിയ ശിഷ്യന്മാർക്കും താബോർ മലയിലുണ്ടായ ദൈവീക അനുഭവമാണ് രൂപാന്തരീകരണമെന്ന് വ്യാഖ്യാനിക്കാം. തൻ്റെ ദൈവീക പ്രാഭവം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ക്രിസ്തു അവിടെ പാർക്കുന്നത് നല്ലതാണെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടിട്ടും മലയിൽ പാർത്തില്ല. അവിടുന്ന് മലയിറങ്ങി ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവരോടൊപ്പം ആയിരിക്കുവാനും അവർക്കായി തൻ്റെ ജീവൻ സമർപ്പിക്കുവാനും വേണ്ടിയാണ് അവിടുന്ന് മലയിറങ്ങിയത്. രൂപാന്തരീകരണ വേളയിൽ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയാസും വെളിച്ചം വീശിയത് അവിടുത്തെ പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കുമായിരുന്നു. പെസഹാരഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് രൂപാന്തരീകരണത്തിൻ്റെ പരമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. കുരിശും പീഡകളും അംഗീകരിക്കുക എളുപ്പമല്ല. ശിഷ്യന്മാർ ഏറെ ബന്ധപ്പെട്ടത് ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യങ്ങൾ അംഗീകരിക്കാനാണെന്ന് സുവിശേഷങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. അനുദിന ജീവിതത്തിൽ നാം മഹത്വത്തിൻ്റെ മല താബോർ തേടുന്നവരാണ് സാധാരണഗതിയിൽ. സഭ നമ്മെ തപസ്സുകാലത്ത് ക്ഷണിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുവാനാണ്. കുരിശിൻ്റെ അർത്ഥം നമുക്കിന്ന് നഷ്ടമാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാണേ കാണേ കുരിശൊക്കെ അലങ്കാരങ്ങളായി തീരുകയാണിന്ന്. പള്ളിക്കെന്തിനാണ് പൊൻകുരിശ് എന്ന് ചോദിക്കുന്നത് തോമായല്ല, അയാളിലൂടെ ബഷീർ എന്ന സുഫിയാണ്. ഒരു വിപൽ ജീവിതത്തിൻ്റെ ഫലശ്രുതിയാണ് കുരിശാകുന്ന കഴുമരം എന്ന ചെറിയ ഓർമ്മ പോലുമില്ലാതെ നമ്മളങ്ങനെ മുന്നേറുകയാണ്, ജീവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനെ നാം ഭയപ്പെടരുതെന്നും അതിനെ ഓർത്ത് ലജ്ജിക്കരുതെന്നും പൗലോസ് അപ്പസ്തോലൻ ഓർപ്പിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മളാരും കുരിശിനെ ഓർത്ത് ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഒരു ലോക്കറ്റ് പോലെ പരമാവധി മതിപ്പോടെ കുരിശണിയുകയും അത് ആഭരണമാക്കുകയുമാണ് ചെയ്യുന്നത്. എത്രമാത്രം കുരിശുകളാണ് ഭൂമി നിറയെ നാം ഇന്ന് കാണുന്നത്! പള്ളിയുടെ മുഖപ്പിലും മാറിലെ തണുപ്പിലും ഒരു വളർത്തുപൂച്ച പോലെ അത് ഒതുങ്ങി മെരുങ്ങിക്കിടക്കുകയാണ്. ഒരു കഴുമരമാണ് കുരിശെന്ന് പറയാൻ മാത്രമാണ് നാം ലജ്ജിക്കുന്നത്. ചരിത്രത്തിൽ കുരിശ മരണശിക്ഷയുടെ പേർഷ്യൻ രീതിയായിരുന്നു. കുറ്റവാളി ഭൂമിയിൽ കിടന്ന് മരിച്ചാൽ അവൻ്റെ രക്തം ഭൂമിയിൽ വീണ് ഭൂമിക്കതൊരു ശാപമായി മാറുമെന്ന സങ്കല്പത്തിൽ നിന്നാണ് കുരിശ് രൂപമെടുത്തതെന്ന് പറയുന്നു. പേർഷ്യൻ ശിക്ഷാരീതി റോമാക്കാർ കടമെടുക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ പൗരന്മാരെ ആകാശത്തിനും കഴുകന്മാർക്കും എറിഞ്ഞുകൊടുക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. റോമാക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അടിമകൾക്കും അന്യദേശക്കാർക്കും വേണ്ടി മാത്രമായി കുരിശുമരണം അവർ മാറ്റിവച്ചു. കൊല്ലപ്പെടുന്നതിൽ പോലും വകതിരിവും വിവേചനവും പുലർത്താൻ മാത്രം ആഭിജാത്യരായിരുന്നു റോമാക്കാരെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ശിരഛേദനമായിരുന്നു കൂടുതൽ മതിപ്പുള്ളവർക്ക് അക്കാലത്ത് റോമാ സാമ്രാജ്യം നൽകിയിരുന്ന ശിക്ഷാരീതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് അപ്പസ്തോലൻ അങ്ങനെയായിരുന്നല്ലോ കൊല്ലപ്പെട്ടത്. ഒരു റോമൻ പൗരൻ എന്ന പരിഗണനയിലാണ് പൗലോസ് അപ്പസ്തോലൻ ശിരഛേദനം ചെയ്യപ്പെട്ടത്. പത്രോസ് ആവട്ടെ കുരിശിലേറ്റപ്പെട്ടു എന്നോർക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. വെറുതെയല്ല വിജാതിയർക്ക് ഭോഷത്വവും യഹൂദർക്ക് ഇടർച്ചയുമെന്ന് കുരിശിൻ്റെ തലവരയെ പുതിയ നിയമം സംഗ്രഹിക്കുന്നത്. മരത്തിലേറ്റപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്നൊരു പഴയ നിയമ വചനവുമുണ്ട്. രണ്ടാം നൂറ്റാണ്ടോളം പഴക്കമുള്ള കുരിശിൻ്റെ ചുവർ ചിത്രത്തിൽ കഴുത എന്നാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇവൻ യഹൂദരുടെ രാജാവാണ് എന്ന് കുരിശിലെ ശീർഷകം മരിച്ചവനോട് നിലനിർത്തിയ പരിഹാസത്തിൻ്റെ ശേഷിപ്പായിരുന്നില്ലേ? അത്രയും നിന്ദ്യവും കിരാതവുമായ ഒരിടത്താണ് ക്രിസ്തു നിലവിളിച്ച് മരിച്ചത്. കുരിശിൻ്റെ വിപൽ ജീവിതത്തെ കാലമങ്ങനെയാണ് അവസാനിപ്പിച്ചത്. എല്ലാറ്റിനോടും സമരസപ്പെട്ട് അധർമ്മങ്ങൾക്ക് പോലും പാദപൂജ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് കുരിശിനെ വണങ്ങാൻ സാധിക്കുമോ? വലതുവശം ചേർന്ന് നടക്കുന്ന കയ്യും തലയും പുറത്തിടാത്ത ചട്ടപ്പടി ജീവിതവും അതിൻ്റെ സുരക്ഷിതത്വവും അനുഭവിക്കുന്ന നമുക്ക് ഒന്ന് തട്ടിവീഴാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ അത്ര സുരക്ഷിതത്വത്തോടും ശ്രദ്ധയോടും കൂടിയാണ് നമ്മളിന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അല്ലേ? ജീവിതത്തോട് രണ്ട് വിധത്തിലുള്ള സമീപനമാകാമെന്ന ലളിതമായ പാഠമാണ് ഈ തപസ്സുകാലത്ത് ക്രിസ്തു കുരിശിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ജൈവമനുഷ്യനായതുകൊണ്ട് ജന്മത്തെ, ജീവിതത്തെ കോതമ്പ് മണിയോടാണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്, ഉപമിച്ചത്. അതിനു മുൻപിൽ എപ്പോഴും രണ്ട് സാധ്യതകളുണ്ട്. ആദ്യത്തേത് നമ്മുടെ തന്നെ നടപ്പു രീതിയാണ്. ജീവിതം പത്തായത്തിലെന്ന പോലെ തങ്ങളിൽ ആരംഭിച്ചത്, തങ്ങളിൽ അഭിരമിച്ച്, തങ്ങളിൽ ഒടുങ്ങുന്ന ജീവിതവൃത്തത്തോട് ഒരു കുഴപ്പവും തോന്നാതെ ജീവിക്കുന്നു. എന്നാൽ ഈ തപസ്സിൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ രീതിയാണ്, മലയിറങ്ങി സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ. ത്യാഗപൂർവം അനുദിന ജീവിതത്തെ നേരിടാനാണ്, സഹോദരങ്ങൾക്ക് സ്നേഹ സാമീപ്യമാകാനാണ്, അവർക്കൊപ്പം ജീവിതക്കുരിശുകൾ വഹിക്കാനാണ്, പങ്കുവയ്ക്കാനാണ് ഈ തപസ് നമ്മോട് ആവശ്യപ്പെടുന്നത്, ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്.
എല്ലാം അന്യമായി തീരുമ്പോൾ നീ മാത്രമെന്തേരാകുന്നു, എല്ലാം വ്യർത്ഥമായി തോന്നുമ്പോൾ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിൻ്റെ മിത്രമായി മാറുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിൻ്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു.
ഈ ഗാനം കെ ജെ യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം റെക്സ് ഐസക്സ്.
പാപികൾക്കിടയിൽ നീചനായ ഞാൻ, കർമ്മ പാപങ്ങൾക്കെന്നും അടിമയായ ഞാൻ. പാപികൾക്കിടയിൽ നീചനായ ഞാൻ, കർമ്മ പാപങ്ങൾക്കെന്നും അടിമയായ ഞാൻ. കേഴുന്നവരുടെ സ്നേഹിതൻ നീ, കേഴുന്നവരുടെ സ്നേഹിതൻ നീ. തേങ്ങി വീഴുന്ന മർത്യരെ താങ്ങുവോ നീ, നിൻ കഴിവാണെല്ലാം അറിയുന്നു ഞാൻ. സർവം എന്നെ നയിക്കുന്ന നിന്റെ ദയാ യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിണിഞ്ഞിടും കുന്നിൻ തലം. കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിണിഞ്ഞിടും കുന്നിൻ തലം. കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, കുരിശും ചുമന്നിതാ നിന്റെ കൂടെ. എൻ്റെ പ്രാണനും പ്രാർത്ഥിച്ചു നേടുന്നു, എൻ്റെ ഈ ഭാഗ്യത്തെ അറിയുന്നു ഞാൻ. എല്ലാം എന്നെ നയിക്കുന്ന നിന്റെ ദയാ യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു.
ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച തപസ്സുകാലം രണ്ടാം വാരത്തെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.